إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أوصيكم وإياي أولا بتقوى الله ഷേഖ് ഹുസൈൻ അൽ അവാഇഷ ഷേഖ് അൽബാനിയുടെ ശിഷ്യന്മാരിൽപ്പെട്ട പ്രമുഖനാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള കിതാബുൽ ഇഖ്ലാസ് എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ കേൾപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വിലമതിക്കാനാകാത്ത സൂക്ഷിപ്പ് സ്വത്താണ് യഥാർത്ഥത്തിൽ ഇഖ്ലാസ് എന്നുള്ളത്. പകരം വെക്കാൻ മറ്റൊന്നുമില്ലാത്ത, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം ലഭിക്കുന്ന, വളരെ വില കൂടിയ സൂക്ഷിപ്പ് സ്വത്ത്. മഹാന്മാരായ നമ്മുടെ സലഫുകൾ ആ ഒരു ഗൌരവത്തിൽ തന്നെയായിരുന്നു ഇഖ്ലാസിനെ കണ്ടിരുന്നത്. ആ ഗൌരവത്തിലായിരുന്നു അവർ ഇഖ്ലാസ് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെയും അതിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങളെയും എല്ലാം കണ്ടിരുന്നത് എന്ന് അവരുടെ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകും. എത്രത്തോളം സലഫുകളിൽപ്പെട്ട ചിലർ പറഞ്ഞിട്ടുണ്ട്, മാ ആലജ്തു ശൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി, ഞാൻ കൈകാര്യം ചെയ്ത കാര്യങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രയാസകരമായി തോന്നിയത് എന്റെ നിയ്യത്ത് അഥവാ ഇഖ്ലാസ് ശരിയാക്കാൻ വേണ്ടിയാണ്. എന്റെ നിയ്യത്ത് ശരിയാക്കാൻ പണിപ്പെട്ട അത്ര ഞാനൊരു കാര്യത്തിലും പ്രയാസപ്പെട്ടിട്ടില്ല എന്ന് സലഫുകളിൽപ്പെട്ട ചിലർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അവരുടെ ആ വാക്ക് വരുന്നത് ഇഖ്ലാസിനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിൽ നിന്നാണ്. പലപ്പോഴും മഹാന്മാരായ സലഫുകളുടെ ചരിത്രം പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരുടെയും പുകഴ്ത്തലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രശംസയോ ഒന്നും ആഗ്രഹിക്കാതെ ദീനിനു വേണ്ടി സേവനം ചെയ്തവരായിരുന്നു അവർ. എന്നിട്ടുകൂടി അവർക്ക് അവരുടെ നിയ്യത്തിനെക്കുറിച്ച് ആശങ്കയുണ്ടാകാൻ കാരണം അവർക്ക് നിയ്യത്തിനെക്കുറിച്ചുണ്ടായിരുന്ന ഫിഖ് അത്ര അധികമായിരുന്നു എന്നതുകൊണ്ടായിരുന്നു. നമുക്ക് പലപ്പോഴും അതിന് ആശങ്കയില്ലാത്തതിനും കാരണം നമുക്ക് നിയ്യത്തിനെക്കുറിച്ചുള്ള ഇഖ്ലാസിനെക്കുറിച്ചിട്ടുള്ള ഫിഖ് കുറവായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്. മഹാനായ പണ്ഡിതൻ അബൂ ശാമ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ലൗകാനൽ അംറു ഇലയ്യ لَجَعَلْتُ فِي كُلِّ مَسْجِدٍ وَمَحْفَلٍ إِمَامًا وَعَالِمًا يُدَرِّسُ النَّاسَ أَحْكَامَ النِّيَّةِ. കാര്യങ്ങൾ എന്റെ കയ്യിലായിരുന്നുവെങ്കിൽ ഞാൻ ഓരോ പള്ളികളിലും ജനങ്ങൾ കൂടുന്ന ഓരോ സദസ്സിലും ഒരു ഇമാമിനെ നിശ്ചയിക്കുമായിരുന്നു, ഒരു പണ്ഡിതനെ നിശ്ചയിക്കുമായിരുന്നു. എന്തിനുവേണ്ടി? يُدَرِّسُ النَّاسَ أَحْكَامَ النِّيَّةِ, ജനങ്ങൾക്ക് നിയ്യത്തിന്റെ അഹ്കാമുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ, ഇഖ്ലാസുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ഭാഗങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞാൻ ഓരോ പള്ളിയിലും ഓരോ മഹ്ഫലുകളിലും ജനങ്ങൾ കൂടുന്ന ഓരോ ചെറിയ ഇടങ്ങളിലും ഞാൻ ഒരാളെ നിശ്ചയിക്കുമായിരുന്നു എന്ന് അബൂ ശാമ റഹിമഹുള്ള പറയുകയാണ്. മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഹാജിബ് അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ ഒരു വലിയ നഷ്ടമായി പറയുന്നത്, ഹുക്കാമുകൾ അഥവാ ഭരണാധികാരികൾ പള്ളിയിൽ ജനങ്ങൾക്ക് നിയ്യത്തിന്റെ അഹ്കാമുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ ആളുകളെ നിശ്ചയിക്കാത്തതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ പണ്ഡിതന്മാരെല്ലാം പറയുന്ന ഈ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഫിഖ് നേടേണ്ട, ഏറ്റവും കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് നിയ്യത്ത്, ഇഖ്ലാസ് എന്നുള്ളത്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോടുകൂടി ആ ഫിഖ് നേടിയവൻ വിജയിച്ചു. അതിൽ ഫിഖ് നേടാത്തവൻ വേറെ കാര്യങ്ങളിൽ ഫിഖ് നേടിയതുകൊണ്ട് ചിലപ്പോൾ അവനത് പ്രയോജനം ചെയ്തു കൊള്ളണമെന്നില്ല. മഹാനായ ഷെയ്ഖ് ഹുസൈൻ അലവായിസ ഗ്രന്ഥകാരൻ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അലൈക അൻ തഅരിഫ സബീലല്ലതീ ഫീഹാ നജാതുക്, നിന്റെ നജാത്ത് അഥവാ നിന്റെ മോക്ഷം, നിന്റെ മോചനം, നിന്റെ വിജയത്തിന്റെ മാർഗമെന്താണെന്ന് നീ അറിഞ്ഞിരിക്കണം. ഫലാ തത്അബ് നഫ്സക ബികസറത്തിൽ അഅ്മാൽ, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നിന്റെ ശരീരത്തെ നീ ക്ഷീണിപ്പിക്കേണ്ട. ഫറുബ്ബ മുക്സിരിൻ മിനൽ അഅ്മാലി ലാ യുഫീദുഹു ഇല്ല തഅബു, കാരണം എത്രയോ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് അവരുടെ കർമ്മങ്ങൾ കൊണ്ട് ക്ഷീണമല്ലാതെ ഒന്നും കിട്ടുന്നില്ല. ദുനിയാവിൽ അവർക്ക് കിട്ടുന്നത് അവർ പ്രവൃത്തി ചെയ്തുകൊണ്ട് ക്ഷീണിച്ചുപോയി എന്നുള്ളതാണ്. വല അദാബു ഫിൽ ആഖിറ, ആഖിറത്തിലാകട്ടെ അവർക്കുള്ളത് അള്ളാഹുവിന്റെ ശിക്ഷയും. വമിൻ മിസ്ലി ഹാദ ഖൗലുൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്തരക്കാരെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്: റബ്ബ സ്വായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ല ജുഅ്, എത്ര എത്ര നോമ്പുകാരുണ്ട്, അവരുടെ നോമ്പ് കൊണ്ട് അവർക്ക് വിശപ്പല്ലാതെ മറ്റൊന്നും ലഭിക്കുകയില്ല. വറുബ്ബ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, അതുപോലെ എത്ര രാത്രി നമസ്കാരക്കാരുണ്ട്, അവർക്ക് അവരുടെ നമസ്കാരം കൊണ്ട് അവരുടെ ഉറക്കമൊഴിച്ചു എന്നതല്ലാതെ മറ്റൊന്നും ലഭിക്കുകയില്ല. ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ച മഹാനായ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല സഹീഹാണെന്ന് പറഞ്ഞിട്ടുള്ള ഹദീസാണ്. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ്, അതുകൊണ്ട് ലാബുദ്ദ മിൻ അംറൈനി ഹാമൈനി അളീമൈനി അൻ തതവഫറ ഫീ കുല്ലി അമലിൻ വഇല്ലാ ലാ യുഖബൽ, അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളിലും രണ്ട് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ്, നിർബന്ധമായും അതുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നോക്കുന്നത് ഒരാളുടെ പ്രവൃത്തിയുടെ ആധിക്യത്തിലല്ല, മറിച്ച് ഈ പറയപ്പെടാൻ പോകുന്ന ഷുറൂത്തുകളോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നോക്കുന്നത്. അതാണ് മഹാനായ ഇബ്നു കസീർ റഹിമഹുള്ള വിശദീകരിച്ചത് സൂറത്തു കഹ്ഫിലെ ഫമൻ ഖാന യർജു ലിഖാ റബ്ബിഹി ഫലിയഅമൽ അമലൻ സ്വാലിഹ വലാ യുശ്രിക്കു ബിഇബാദത്തി റബ്ബിഹി അഹദ. നാളെ ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ലിഖാ ആഗ്രഹിക്കുന്ന, സംതൃപ്തിയോടുകൂടി തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലുമുണ്ടെങ്കിൽ ഫല്യഅമൽ അമലൻ സ്വാലിഹ, അവൻ സ്വാലിഹായ അമലുകൾ ചെയ്തുകൊള്ളട്ടെ. വലാ യുശ്രിക്കു ബിഇബാദത്തി റബ്ബിഹി അഹദ, ആ റബ്ബിനുള്ള ഇബാദത്തിൽ അവൻ ആരെയും പങ്കുചേർക്കാൻ പാടില്ല. ഇബ്നു കസീർ റഹ്മഹുള്ള ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വഹാദാനി റുഖ്നാ അൽ അമലിൽ മുതഖബ്ബൽ, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്ന അമലുകളുടെ രണ്ട് റുക്നുകളാണ്, രണ്ട് ഉപാധികളാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ലാബുദ്ദ അയ്യകൂന ഖാലിസൻ ലില്ലാഹി തആല, ഒന്നാമതായി ആ കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തിയും പൊരുത്തവും മാത്രം കാംക്ഷിച്ചുകൊണ്ടുള്ളതായിരിക്കണം. സ്വവാബൻ അല ശരീഅ, രണ്ടാമത്തെ ഷർത്ത് ആ കർമ്മത്തിന് നമ്മുടെ ശരീഅത്തിന്റെ അടിത്തറയുള്ള കർമ്മങ്ങളായിരിക്കണം. ഈ രണ്ട് ഷർത്തുകളും അല്ലെങ്കിൽ ഈ രണ്ട് റുക്നുകളും പൂർത്തീകരിക്കപ്പെട്ട കർമ്മങ്ങൾ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയുള്ളൂ എന്നാണ് സൂറത്തുൽ കഹ്ഫിലെ ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫലിയഅമൽ അമലൻ സ്വാലിഹ വലാ യുശ്രിക്കു ബിഇബാദത്തി റബ്ബിഹി അഹദ എന്ന ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു കസീർ റഹ്മഹുള്ള നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉള്ള കർമ്മങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നതാക്കി മാറ്റാൻ ശ്രമിക്കലാണ്. നമ്മുടെ കർമ്മങ്ങളിൽ അള്ളാഹുവിന്റെ സ്വീകാര്യത ലഭിക്കാൻ കാരണമാകുന്ന ആ രണ്ട് ഷർത്തുകളും പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ തൗഹീദുള്ള ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഇത്തിബാഇ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മേഖല ഇഖ്ലാസിന്റെ മേഖലയാണ്, ഒന്നാമത്തെ ഷർത്തിന്റെ മേഖലയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തരുടെയും അമലുകൾ സ്വീകരിക്കുന്നത് അവന്റെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഓരോ മനുഷ്യന്റെയും സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ അത് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുകയാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീൻ, മുഖ്ലിസീങ്ങളായിക്കൊണ്ട് ഇബാദത്തിൽ അല്ലാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇഖ്ലാസിന്റെ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്താൻ ഒന്നുകൂടി വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഖുൽ, പ്രവാചകരെ പറയുക, ഇൻ തുഖ്ഫു മാ ഫീ സുദൂരിക്കും ഔ തുബ്ദൂഹു യഅലമുഹുല്ലാ, നിങ്ങൾ മനസ്സിൽ എന്ത് ഗോപ്യമാക്കി വച്ചാലും ഒളിപ്പിച്ചു വച്ചാലും നിങ്ങൾ പരസ്യമായി എന്ത് പ്രകടിപ്പിച്ചാലും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലക്കറിയാം. റിയാഇൽ നിന്ന് വിശ്വാസികളെ താക്കീത് നൽകിക്കൊണ്ട് അല്ലാഹു പറഞ്ഞു, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നിങ്ങളെങ്ങാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, നിന്റെ അമലിൽ നീ ശിർക്ക് വച്ചാൽ നിന്റെ അമല് പൊളിഞ്ഞു പോകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹജ്ജ്, ജീവിതത്തിൽ നിർവഹിച്ച ഏക ഹജ്ജ്, ആ സമയത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹജ്ജിന് തൽബിയത്ത് ചെല്ലവേ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുമ്മ ഹജ്ജതൻ ലാ റിയാഅ ഫീഹാ വലാ സുംഅ, അല്ലാഹുവേ എന്റെ ഹജ്ജ് സുംഅത്തും റിയാഉം ഇല്ലാത്ത ഹജ്ജാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൂക്ഷ്മത, ഇഖ്ലാസിന്റെ ഇമാമാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്, ഉമ്മത്തിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റത്തെ താക്കീത് കർമ്മങ്ങളിൽ വരുന്ന പുഴുക്കുത്തുകളെ സംബന്ധിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല الناس يقلى يوم القيامه عليه رجل استشهد فاتي به فعرفه نعمه فعرفها. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല വിചാരണക്ക് വേണ്ടി കൊണ്ടുവരുന്നത് ഒരു വ്യക്തിയായിരിക്കും. അയാളുടെ പ്രത്യേകത എന്താ? സമൂഹത്തിൽ ജനങ്ങളാൽ രക്തസാക്ഷി എന്ന് വിളിക്കപ്പെട്ട ഒരാളാണ് അയാൾ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിൽ അയാളെ മഹ്ശറിൽ കൊണ്ടുവരികയും അല്ലാഹു സുബ്ഹാനഹു വതആല അവന് ദുനിയാവിൽ ചെയ്തു കൊടുത്തിട്ടുള്ള നിഅമത്തുകളെ അവനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം അയാൾ സമ്മതിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് ചോദിക്കും, ഫമാ അമിൽത ഫീഹ, നീ ഈ നിഅമത്തുകളെല്ലാം ഞാൻ നിനക്ക് ചെയ്തു തന്നിട്ട് നീ എന്താണ് ചെയ്തത്, നീ എന്ത് അമലാണ് ചെയ്തത്? ആ സമയത്ത് ആ മനുഷ്യൻ പറയും, ഖാതൽതു ഫീക ഹത്തസ്തുഷ്ഹിത്തു, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ഷഹീദാകുന്നതുവരെ ഞാൻ യുദ്ധം ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അല്ലാഹു അയാളോട് പറയുമെന്നാണ്, കദബ്ത, നീ പറഞ്ഞത് കള്ളമാണ്, നീ കളവാണ് പറഞ്ഞത്, വലാകിന്നക ഖാതൽത ലി അൻ യുഖാല ജരി, മറിച്ച് നീ യുദ്ധം ചെയ്തത് മറ്റുള്ളവർ നിന്നെക്കുറിച്ചൊരു ജരി അഥവാ ധീരനാണെന്ന് പറയണം, ഒരു വീരശൂര പരാക്രമിയാണെന്ന് പറയണം എന്ന് ആളുകൾ നിന്നെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരുന്നു നീ യുദ്ധം ചെയ്തത്. നീ ഒരിക്കലും ഷഹാദത്തിന്റെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയല്ല യുദ്ധം ചെയ്തത് എന്ന് പറയുകയും, ഫഖദ് ഖീല ബി ഫഖദ് ഖീൽ സുമ്മ ഉമിറ ബിഹി ഫസുഹിബ അലാ വജ്ഹിഹി ഹത്താ ഉൽഖിയ ഫിന്നാർ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇപ്രകാരം അവനോട് പ്രതികരിച്ചതിന് ശേഷം മലായിക്കത്തുകളോട് കൽപ്പിക്കും അവനെ മുഖം കുത്തി വലിച്ചുകൊണ്ട് നരകത്തിലേക്കിടാൻ. ഇനി രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വതആല മഹ്ശറിൽ വിചാരണക്ക് കൊണ്ടുവരുന്നത് ഒരു പണ്ഡിതനെയാണ്. ഇൽമു നൽകിയ അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമു നൽകിയ ഒരു മനുഷ്യനെ അവനെ മഹ്ശറിൽ കൊണ്ടുവന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ അവന് ചെയ്തു കൊടുത്ത നിഅമത്തുകൾ ഓർമ്മപ്പെടുത്തും. ആ സമയത്ത് അയാൾക്ക് അതെല്ലാം ബോധ്യമാകും. അല്ലാഹു അവനോട് ചോദിക്കും, ഫമാ അമിൽത, നീ എന്താണ് ആ ഇൽമ കൊണ്ട് പ്രവർത്തിച്ചത്, അല്ലാഹു നിനക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ കൊണ്ട് നീ എന്ത് ചെയ്തു? ആ സമയത്ത് അയാൾ പറയുമെന്നാണ്, തഅല്ലംതുൽ ഇൽമ വഅല്ലംതു വഖറഅതു ഫീകൽ ഖുർആൻ, അല്ലാഹുവേ ഞാൻ ഇൽമ പഠിച്ചു അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. നിന്റെ മാർഗത്തിൽ നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഖുർആൻ പാരായണം ചെയ്തു. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അയാളോട് പറയും, കദബ്ത, നീ പറഞ്ഞത് കളവാണ്. വലാക്കിന്നക തഅല്ലംത ലിയുഖാൽ ആലിം, മറിച്ച് നീ പഠിച്ചത്, നീ ഇൽമ് നേടിയത് നിന്നെക്കുറിച്ച് ആളുകളൊരു ആലിമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുകയും അള്ളാഹു സുബ്ഹാനഹു വതആല അവനെയും മുഖം വലിച്ചിഴച്ചുകൊണ്ട് നരകത്തിലേക്കെറിയാൻ മലായിക്കത്തുകളോട് കൽപ്പിക്കുകയും ചെയ്യും. മൂന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വതആല മഹ്ഷറിൽ കൊണ്ടുവരുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് സമ്പത്ത് നൽകി അനുഗ്രഹിച്ചൊരു മനുഷ്യനെയാണ്. അയാളോടും അള്ളാഹു ചോദ്യം ആവർത്തിക്കും, എന്താണ് നിനക്ക് ചെയ്തു തന്ന നിഅമത്തുകൾക്ക് പകരമായി നീ എന്ത് ചെയ്തു? അയാൾ പറയും, അള്ളാഹുവേ, മാ തറക്തു മിൻ സുബുലിൻ തുഹിബ്ബു അൻ തുൻഫഖ ഫീഹാ ഇല്ലാ അൻഫഖ്തു ഫീഹാ ലക, നീ ഇഷ്ടപ്പെടുന്ന ഏതെല്ലാം മാർഗമുണ്ടോ ആ മാർഗത്തിലെല്ലാം ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അയാളോട് പറയുമെന്നാണ്, കദബ്ത, മനുഷ്യ, നീ പറഞ്ഞത് കളവാണ്, നീ പറഞ്ഞത് സത്യമല്ല. വലാക്കിന്നക ഫഅൽത ലിയുഖാല ജവാദ്, മറിച്ച് ഒരുപാട് ധർമ്മം കൊടുക്കുമ്പോൾ അതിന് എന്നെ പ്രേരിപ്പിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹമല്ല, മറിച്ച് ആളുകൾ നിന്നെക്കുറിച്ചൊരു ജവാദാണെന്ന് പറയണം, ഒരു ഔദാര്യവാനാണെന്ന് പറയണം എന്ന ആഗ്രഹമാണ് അതിന് എന്നെ പ്രേരിപ്പിച്ചത്. എന്നിട്ട് അയാളെയും മുഖം വലിച്ചേഴ്ചുകൊണ്ട് നരകത്തിലെറിയാൻ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയും ചെയ്യും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനെ റിയായിൽ നിന്ന്, ലോകമാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്ന് താക്കീത് നൽകുകയാണ് യഥാർത്ഥത്തിൽ ഹദീസിൽ ചെയ്തിട്ടുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ തൊടയിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു, ഹഉലാഇ സലാസ അവലുമായു, ഈ മൂന്നാളുകളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യമായി അവന്റെ നരകത്തെ കത്തിക്കുക, ഈ മൂന്നാളുകളെ കൊണ്ടായിരിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവർ മൂന്നാളുകളും അമൽ ചെയ്യാത്തവരല്ല. അമൽ സമൂഹത്തിൽ നാട്ടുകാർ വലിയ കർമ്മങ്ങളാണെന്ന് പറയുന്ന അമലുകൾ ചെയ്തവരായിരുന്നു, പക്ഷേ അതിൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞ ഷർത്ത് നഷ്ടപ്പെട്ടപ്പോ, റുക്ന് നഷ്ടപ്പെട്ടപ്പോ, അതൊരിക്കലും അവർക്ക് ഫായ്ദ ലഭിക്കാതെ അവർക്ക് തന്നെ എതിരെയുള്ള ഒരു തെളിവായി നാളെ ആഖിറത്തിൽ വരികയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും ഈ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ നമ്മുടെ പ്രവർത്തനത്തിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ മഹ്ശറിൽ വിളിച്ചു പറയുമെന്നാണ്, അന അഗ്നസ് ശുറകാഇ അനി ശിർക്ക്, ശിർക്ക് ചെയ്യുന്നവരുടെ ശിർക്കിൽ നിന്ന്, പങ്കുചേർക്കുന്നവരുടെ പങ്കുചേർക്കലിൽ നിന്ന് ഞാൻ എത്രയോ ധന്യനാണ്, എനിക്ക് അത്രക്കാരുടെ പ്രവർത്തനങ്ങൾ ആവശ്യമില്ല. മൻ അമില അമലൻ അശ്റക ഫീഹി ഗൈരി തറക്തുഹു വശിർക്കഹു, എനിക്ക് വേണ്ടി ചെയ്യേണ്ട അമലിൽ ആരെങ്കിലും മറ്റുള്ള ഒരാളെ പങ്കാളിയാക്കിയാൽ, എനിക്ക് വേണ്ടി മാത്രം എന്റെ പ്രതിഫലം ആഗ്രഹിച്ചു മാത്രം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയിൽ മറ്റുള്ളവന്റെ പുകഴ്ത്തലും മറ്റുള്ളവന്റെ പ്രശംസയും കൂടി ആരെങ്കിലും ഉൾക്കൊള്ളിച്ചാൽ, തറക്തുഹു വശിർക്കഹു, ഞാൻ അവനെയും ഉപേക്ഷിക്കും, അവൻ അല്ലാഹ് ആ പങ്കുചേർത്ത കർമ്മത്തെയും നാം ഉപേക്ഷിക്കുമെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ത്വാലിബീങ്ങളെന്ന നിലക്ക് ത്വലബുൽ ഇൽമിലും ഇത്തരത്തിലുള്ള നമ്മുടെ നീയത്തിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഅല്ലമ ഇൽമ യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചു പഠിക്കേണ്ട മതപരമായ ശർഇയായ ഒരു ഇൽമ് ആരെങ്കിലും പഠിക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് അവൻ പഠിക്കുന്നത്? ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി ഗറളം മിനദ്ദുനിയ, ദുനിയാവിന്റെ ഒരു ഓഹരി ലഭിക്കാൻ ദുനിയവിയായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി. അങ്ങനെയെങ്കിൽ ലം യജിദ് അർഫൽ ജന്നത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് സ്വർഗത്തിന്റെ സുഗന്ധം പോലും ലഭിക്കുകയില്ല എന്ന് പ്രവാചകൻ അബൂദാവൂദ് ധരിച്ച ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ റിയാഇനെയും സുമഅത്തിനെയും ശ്രദ്ധിക്കണം. ആളുകളുടെ പുകഴ്ത്തലും പ്രശംസയും കിട്ടാൻ, ആളുകളുടെ പ്രശംസയും മധുരം ലഭിക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തണം. അതിന് ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ വർഗശത്രുവായ പിശാചിനെക്കുറിച്ചൊരു ബോധം നമുക്കുണ്ടാകണം. ഒരു കർമ്മം ചെയ്യുമ്പോഴും അത് ശരിയാവണ്ണം ചെയ്യാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു വർഗശത്രു എപ്പോഴും എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് ശൈത്താനാണ്. ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിനെ അവനെ പിന്തിരിപ്പിക്കാൻ പിശാച് ശ്രമിക്കും. ഇനി അത് മറികടന്നുകൊണ്ടൊരു വിശ്വാസി ആ കർമ്മത്തിലേക്ക് മുന്നിട്ടാൽ അവന്റെ ആ കർമ്മത്തിൽ അവന്റെ ഉദ്ദേശത്തെ തെറ്റിക്കാൻ പിശാജ് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഇന്ന ശൈത്താന ലകും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ, പിശാജ് നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി ഗണിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ആ പിശാജിന്റെ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ സാധിക്കുക ഇഖ്ലാസുള്ള ആളുകൾക്കാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. നോക്കൂ, നിങ്ങൾ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പിശാചിനെ കുറിച്ച് പരാമർശിക്കവേ അല്ലാഹു സുബ്ഹാനഹു വതആല ആദി നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ സംഭവത്തെ തുടർന്ന് പിശാചിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് ആ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്ന സംസാരങ്ങളിൽ ഖുർആനിലെ സൂറത്തുൽ ഹിജറിൽ ഇപ്രകാരം കാണാം. പിശാജ് പറഞ്ഞുവെന്നാണ്, ഖാല റബ്ബി ബിമ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വല ഉഗ്വിയന്നഹും അജ്മഈൻ. അല്ലാഹുവേ, നീ എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി, അങ്ങനെ നീ എന്നെ പിഴച്ചവനായി കണ്ടതിനാൽ ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി, ഞാൻ അവർക്ക് ഭൂമിയിൽ അവർ ചെയ്യുന്ന തോന്നിവാസങ്ങളെ ഭംഗിയായി തോന്നിപ്പിച്ചു കൊടുക്കും. വല ഉഹ്വിയന്നഹും അജ്മഈൻ, അവരെ എല്ലാം വഴിതെറ്റിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, എന്റെ ഇഖ്ലാസുള്ള അടിമകൾ ഒഴികെ. അപ്പോൾ ഒരടിമയെ പിശാചിൽ നിന്ന് അവന്റെ കെടുതിയിൽ നിന്ന് സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ ഒരു തടസ്സമാണ്, ഒരു പരിചയമാണ് യഥാർത്ഥത്തിൽ ഇഖ്ലാസ് എന്നുള്ളത്. ഇഖ്ലാസുള്ള അടിമകളെ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖോടുകൂടി ശൈത്താനെ സമീപിക്കാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇഖ്ലാസിനെ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കണം, നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ ഇഖ്ലാസിന്റെ ഫവായിദുകൾ എന്ന് പറയുന്നത്, അതിന്റെ നന്മകൾ എന്ന് പറയുന്നത് ഈ ദുനിയാവിലും ആഖിറത്തിലും ഒരുപോലെ നീണ്ടുകിടക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മുഖ്ലിസീങ്ങളായ അവന്റെ അടിമകളെ അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് ഈ ദുനിയാവിലും രക്ഷപ്പെടുത്തും, ആഖിറത്തിലും അവരുടെ ഇഖ്ലാസ് അവരുടെ സ്വർഗപ്രവേശനത്തിനുള്ള അടിസ്ഥാന കാരണമായി തീരുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ദീർഘമായ ഒരു ഹദീസിൽ നമ്മുടെ മുൻപുള്ള സമുദായങ്ങളിൽപ്പെട്ട മൂന്നാളുകൾ, അവർ ഒരു ഗുഹയിൽ അകപ്പെടുകയും അവർ ചെയ്ത ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്ത സമയത്ത് അവർ അവരുടെ അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ട കഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ മൂന്നാളുകളും അവർ ചെയ്ത പ്രവർത്തിയെടുത്തുകൊണ്ട് തവസ്സുലാക്കിയ സമയത്ത് അവർ പറയുന്നുണ്ട്, അള്ളാഹുവേ, നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്തതെങ്കിൽ എന്നെ ഈ പ്രയാസത്തിൽ നിന്ന് കയറ്റണമേ. അപ്പോൾ അവരാ പ്രയാസത്തിൽ നിന്ന് കരകയറ്റിയത് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവർ ചെയ്ത പ്രവർത്തനങ്ങളായിരുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഒരു വിശ്വാസിക്ക് ഈ ദുനിയാവിലെ പ്രയാസങ്ങളിൽ നിന്നും ആഖിറത്തിലെ പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകി കൊടുക്കുക. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വമാ സബബുസ്സുല്ലി വൽ ഹവാനില്ലദി യഖഉ ഫീഹിൽ ബശരിയ്യതു വതതഹബ്ബതു ബിഹി ഇല്ല അദമുൽ ഇഖ്ലാസ് ലില്ലാഹി തആല. ഇന്ന് മനുഷ്യ സമൂഹം പതിച്ചിട്ടുള്ള അധപ്പതനത്തിന്റെയും അവരുടെ പിന്നോക്കാവസ്ഥയുടെയും എല്ലാം കാരണം ഇഖ്ലാസില്ലായ്മയാണ്. വയ അയ്യുഹൽ ഇൻസാനു അലാ യൂജദു മിൻ സ്വാലിഹിൽ അഅ്മാലി മാ തതവസ്സലു ബിഹി ഇലല്ലാഹി സുബ്ഹാനഹു വതആല ലിയുഖല്ലിസക മിൻ ഖുർബാതിക വശിദ്ദതിക. എന്നിട്ട് ശേഖ് ചോദിക്കുകയാണ്, ഈ നീ അകപ്പെട്ടിട്ടുള്ള ഈ പ്രയാസത്തിൽ നിനക്ക് മോചനം നേടാൻ വേണ്ടി തവസ്സുലാക്കി പ്രാർത്ഥിക്കാൻ നിനക്ക് ഇഖ്ലാസുള്ള ഒരു കർമ്മങ്ങൾ പോലും ഇല്ലേ എന്ന് ശേഖ് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കർമ്മങ്ങളിലേക്കൊന്നൊരു ഒരു എത്തിനോട്ടം, ഒരു പിന്നോട്ടുള്ള ഒരു നോട്ടം ആവശ്യമാണ്. നമുക്ക് നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് കരകയറാൻ, അള്ളാഹുവോട് ആത്മാർത്ഥമായി ചോദിക്കാൻ എത്രയോ ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങളുണ്ട് എന്ന് നമ്മൾ ഒരു ആത്മപരിശോധന നടത്തുക. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ ഇഖ്ലാസാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ഷാ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. യൂസുഫിൽ നിന്ന് അദ്ദേഹത്തിന് ബാധിക്കാനിരുന്ന സൂഇനെ, ആ പ്രയാസത്തെ, അതുപോലെ ആ വ്യാജവൃത്തിയിൽ നിന്ന്, മോശമായ പ്രവർത്തനത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. കാരണം അദ്ദേഹം നമ്മുടെ മുഖ്ലിസീങ്ങളായ ദാസന്മാരിൽപ്പെട്ടവനായിരുന്നു, ഇഖ്ലാസുള്ള ദാസന്മാരിൽപ്പെട്ടവനായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹത്തിന് പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു യുവാവായിരുന്നു, അതുപോലെ ആരും അറിയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം ഒരു വിവാഹം കഴിച്ച വ്യക്തിയായിരുന്നില്ല. പല കാരണങ്ങളാൽ ആ തിന്മയിൽ ചാടിപ്പോകാൻ സാധ്യതയുണ്ടായിട്ടും അദ്ദേഹത്തെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തിയത് അദ്ദേഹത്തിന്റെ ഇഖ്ലാസായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ബോധ്യപ്പെടുത്തി തരുകയാണ്. പലപ്പോഴും പല തിന്മകളും നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്തതിന്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഇഖ്ലാസുള്ളതായി പോയതിന്റെ കാരണമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഓരോ വിശ്വാസിയും അവന്റെ കർമ്മങ്ങളെ ആത്മപരിശോധന നടത്തുകയും എന്നിട്ട് നാളെ ആഖിറത്തിൽ വിജയിക്കാൻ പറ്റുന്ന അതിന് യോഗ്യമാകുന്ന പ്രവർത്തനങ്ങളാണ് തന്റെ അടുക്കൽ ഉള്ളത് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും എല്ലാ പ്രവർത്തനങ്ങളിലും ഇഖ്ലാസ് നമുക്ക് ഉണ്ടാവണമെന്ന് മൊത്തത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകമായ ഓരോ കർമ്മങ്ങളെയും അതിൽ ഇഖ്ലാസിന്റെ പ്രാധാന്യവും വിശദീകരിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ തൗഹീദ് സ്വീകരിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഇഖ്ലാസ് വേണം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഹറമ അലന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. അള്ളാഹുവിന്റെ വജിഹ് ഉദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെ അവന് അള്ളാഹു നരകം നിഷിദ്ധമാക്കുമെന്നാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നമുക്കൊരു ഇഖ്ലാസ് വേണം. അത് പ്രഖ്യാപിക്കുന്നതിലും അതിന്റെ വക്താവാകുന്നതിലും നമുക്കൊരു അള്ളാഹുവിന്റെ വജിഹ് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. അതാണ് തൗഹീദ് സ്വീകരിക്കുന്നതിലുള്ള ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നിയ്യത്തിൽ നമുക്ക് ഇഖ്ലാസ് വേണം. നമ്മുടെ ഉദ്ദേശങ്ങളിൽ, ലക്ഷ്യങ്ങളിൽ, പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള നമ്മുടെ ലക്ഷ്യങ്ങളിൽ, ഉദ്ദേശങ്ങളിൽ നമുക്ക് ഇഖ്ലാസ് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല കർമ്മങ്ങളെ സ്വീകരിക്കുന്നത് ഉദ്ദേശത്തിലുള്ള ആത്മാർത്ഥതക്കനുസരിച്ചാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ നമസ്കാരത്തിൽ നമുക്ക് ഇഖ്ലാസ് വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ ഫയുഹ്സിനുൽ വുദുഅ ثم يقوم فيركع ركعتين. ആരെങ്കിൽ വുളു ചെയ്യുകയും നന്നായി വുളു ചെയ്യുകയും എന്നിട്ട് രണ്ട് റക്അത്ത് നമസ്കരിക്കുകയും ചെയ്തു. യഖബലു അലൈഹിമ ബിഖൽബിഹി വവജ്ഹിഹി. അവന്റെ ഹൃദയം കൊണ്ടും ആ നമസ്കാരത്തിലേക്ക് അവൻ മുന്നിട്ടിട്ടുണ്ട്, അവന്റെ മുഖം കൊണ്ടും മുന്നിട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഗ്ഫിറ ലഹു, അവന്റെ പാപങ്ങൾ അവന് പുറത്തു കൊടുക്കപ്പെടുകയും ചെയ്യും എന്ന് സഹീഹുൽ ജാമിയിൽ ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളാഹ് ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ സുജൂദുകളിൽ നമുക്ക് ഇഖ്ലാസ് വേണം. എല്ലാ കർമ്മങ്ങളും ഇഖ്ലാസ് വേണമെന്നുള്ളത് പൊതുവായി കൽപ്പിക്കപ്പെട്ടതാണ്. പക്ഷേ ഓരോ കർമ്മങ്ങളിലും അതിന് പ്രത്യേകമായ പ്രോത്സാഹനം നമുക്ക് നൽകിയതാണ് ഞാൻ ഇനി ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സുജൂദിനെ കുറിച്ച് പറഞ്ഞു, മാ മിൻ അബ്ദിൻ യസ്ജുദു ലില്ലാഹി സജദ. ഒരടിമ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി ഒരു സുജൂദ് ചെയ്യുകയാണ്. ആർക്ക് വേണ്ടി? അള്ളാഹുവിന് വേണ്ടി. ആരെ കാണിക്കാൻ വേണ്ടിയിട്ടോ, ആരുടെ പുകഴ്ത്തൽ കിട്ടാൻ വേണ്ടിയിട്ടോ, നിസ്കാര ടൈം ഉണ്ടാകാൻ വേണ്ടിയിട്ടോ അല്ല, മറിച്ച് അള്ളാഹുവിന് വേണ്ടി ഒരാൾ സുജൂദ് ചെയ്താൽ ഇല്ലാ കതബല്ലാഹു ലഹു ബിഹാ ഹസന, അള്ളാഹു സുബ്ഹാനഹു വതആല അതിനു പകരമായി അവനൊരു നന്മ രേഖപ്പെടുത്തും. വഹുത്ത അൻഹു ബിഹാ സയ്യിഅ, അതിനു പകരമായി അവനിൽ നിന്നൊരു പാപത്തെ മായ്ച്ചു കളയും. വറുഫി അലഹു ബിഹാ ദറജ, അവന്റെ ആഖിറത്തിൽ അവന്റെ ഒരു ദറജ അല്ലാഹു അവന് ഉയർത്തിക്കൊടുക്കും. ഫസ്തക്സിറു മിനസ് സുജൂദ്, അതുകൊണ്ട് നിങ്ങൾ സുജൂദ് അധികരിപ്പിക്കണം എന്ന് പ്രവാചകൻ നമ്മോട് പറഞ്ഞു. ഖിയാമു റമദാനിൽ ഇഖ്ലാസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് റസൂൽ പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാന വഹ്തിസാബ്, ആരെങ്കിലും റമദാനിൽ നിന്ന് നമസ്കരിച്ചാൽ ഈമാന വഹ്തിസാബൻ, ഈമാനോടുകൂടിയിട്ടും ഇഹ്തിസാബോടുകൂടിയിട്ടും. എന്താണ് ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ ത്വലബു സവാബി മിനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള സവാബ് ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും ഖിയാമു റമദാൻ നമസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ ചെറുപാപങ്ങൾ അവന് പൊറുക്കപ്പെടും എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുക എന്നൊരു ഉപാധി വെക്കുകയാണ്. ഇനി ഖിയാമുൽ ലൈലത്തുൽ ഖദറിൽ നിന്ന് നമസ്കരിക്കണെ കുറിച്ച് പറഞ്ഞ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, ഈമാനൻ വഹ്തിസാബൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിലും നമുക്ക് എന്തുണ്ടാവണം? ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ പള്ളികളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളിൽ നമുക്ക് ഇഖ്ലാസ് ഉണ്ടാകണം. കേവലം ആളുകൾ അവനൊക്കെ പള്ളിയായിട്ട് ബന്ധപ്പെടുന്ന ആളാണ്, അവനൊക്കെ പള്ളി കമ്മിറ്റിയിലുള്ള ആളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പൊരുത്തവും തൃപ്തിയും പ്രതിഫലവും ആഗ്രഹിച്ചു വേണം നമ്മുടെ പള്ളിയുമായിട്ടുള്ള ബന്ധമുണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, സബഅത്തു യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു, അള്ളാഹുവിന്റെ ദില്ലല്ലാത്ത, അള്ളാഹുവിന്റെ അർശിന്റെ തണലല്ലാത്ത മറ്റൊരു ദില്ലുമില്ലാത്ത ആഖിറത്തിൽ ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ദില്ല് കൊടുക്കും, തണൽ കൊടുക്കും. അത് പറഞ്ഞ കൂട്ടത്തിൽ ഒരു കൂട്ടരെ അള്ളാഹു പറഞ്ഞത്, വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, തന്റെ ഹൃദയത്തെ പള്ളിയുമായി ബന്ധപ്പെടുത്തിയവൻ, അങ്ങനത്തെ ആൾക്ക് നാളെ അർശിന്റെ തണൽ ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ പള്ളിയിൽ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പതിവായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അതിൽ ഒരു ഇഖ്ലാസിനെ കുറിച്ചുള്ള ഒരു വീണ്ടു വിചാരം അല്ലെങ്കിൽ ഒരു ആത്മപരിശോധന നമുക്കുണ്ടാകാൻ ഈ കാര്യങ്ങളെ പ്രത്യേകം എടുത്തു പറയുന്നത് ഉപകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ പള്ളിയിൽ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക അല്ലെങ്കിൽ ഇബാദത്ത് പ്രതീക്ഷിച്ചിരിക്കുക, അതിലും നമുക്ക് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏഴ് വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏഴ് വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിലല്ല, മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈദാ ദഖല അൽ മസ്ജിദ കാന ഫീ സ്വലാത്തിൻ മാ കാനത്തി സ്വലാത്തു ഹിയ തഹ്ബസു. ഒരാൾ നമസ്കാരം കഴിഞ്ഞ് അദ്കാറുകളൊക്കെ ചൊല്ലി എന്നിട്ട് അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, കാന ഫീ സ്വലാഹ്, അവൻ നമസ്കാരത്തിലാണ്, മാകാനത്തി സ്വലാത്തു ഹിയ തഹ്ബിസുഹു, നമസ്കാരം അവനെ തടഞ്ഞു നിർത്തുന്ന സമയത്തോളം. അപ്പൊ നമസ്കാരത്തിന് വേണ്ടി വന്നു, നമസ്കാരത്തിന് അല്പം സമയമുണ്ട്, ബാക്കിയുണ്ട്, അങ്ങനെയെങ്കിൽ ആ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന അത്രയും സമയം അവൻ നമസ്കാരത്തിലാണ്. എങ്ങനെയെങ്കിൽ മാകാനത്തി സ്വലാത്തു ഹിയ തഹ്ബിസുഹു, നമസ്കാരമാണ്, നമസ്കരിക്കാനുള്ള ഉദ്ദേശമാണ്, അള്ളാഹുവിന്റെ വജ്ഹ് കിട്ടണം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി നിസ്കരിക്കണം എന്നുള്ള ഉദ്ദേശമാണ് അവനെ പള്ളിയിൽ തടഞ്ഞു വെക്കുന്നതെങ്കിൽ അവന് നമസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. കേവലം ഒരു ഹവയിൽ ഇങ്ങനെ ഇരുന്നല്ല, മറിച്ച് നമസ്കാരത്തെ അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി പ്രതീക്ഷിച്ചിരുന്നാൽ മാത്രമാണ് ഈ പ്രതിഫലമുള്ളത്. അതുപോലെ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമളാന ഈമാന വഹ്തിസാബൻ ഗുഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും റമളാനിൽ ഈമാനോടുകൂടിയും അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടിയും നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ സർവ്വപാപങ്ങൾ അവന് പുറത്തു കൊടുക്കപ്പെട്ടു. ഈ രണ്ട് ഷർത്തോടുകൂടി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ ആരെങ്കിലും നോമ്പ് നോറ്റാൽ ബഅദല്ലാഹു മിൻഹു ജഹന്നമ മസീറത മിഅത ആം, 100 വർഷത്തെ വഴിദൂരം അവനെ അള്ളാഹു നരകത്തിൽ നിന്നകറ്റും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, ജഅലല്ലാഹു ബൈനഹു വബൈനന്നാരി ഖന്ദഖ, അങ്ങനെ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് നോറ്റൊരാളുടെയും നരകത്തിന്റെയും ഇടയിൽ അള്ളാഹു ഒരു ഖന്ദഖിന്, ഒരു കിടങ്ങനെ നിശ്ചയിക്കും എന്ന് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുള്ള സഹീഹാണെന്ന് പറഞ്ഞിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ സദഖകളിൽ നമുക്ക് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏഴ് വിഭാഗം ആളുകൾ അവർക്ക് അർശിന്റെ തണൽ ലഭിക്കുമെന്ന് പറഞ്ഞ ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജുലുൻ തസദ്ദഖ ബിസദഖ ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖ യമീനുഹു. ഒരു മനുഷ്യൻ അവൻ സദഖ കൊടുത്തു, അങ്ങനെ അത് രഹസ്യമാക്കി വെച്ചു, എത്രത്തോളം അവന്റെ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത രൂപത്തിൽ അത്രയും രഹസ്യമായി സദഖ കൊടുത്താൽ അവനും അർശിന്റെ തണൽ ലഭിക്കും. അതും സൂചിപ്പിക്കുന്നത് ഇഖ്ലാസിലേക്കാണ്. നമ്മളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു അവയവത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉദാഹരണമായി പറഞ്ഞതെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് അത് മറച്ചുവെക്കണം എന്നുള്ളതിന് അത് മറച്ചുവെക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നൊരു സൂചന ആ ഹദീസിലുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രഹസ്യമായി സദഖ കൊടുക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, സ്വനായുൽ മഅറൂഫി തഖി മസാരി അസ്സു, മഅറൂഫിന്റെ സൽപ്രവർത്തനങ്ങൾ, നന്മ പ്രവർത്തിക്കുന്നത് വിപത്തുകളുടെ വാതിലിനെ കൊട്ടിയടക്കും അല്ലെങ്കിൽ വിപത്തിനെ തടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ വസദഖത്തു സിർരി തുത്ഫി ഗളബ റബ്ബി, രഹസ്യമായി കൊടുക്കുന്ന സദഖകൾ തുത്ഫി ഗളബ റബ്ബി, റബ്ബ് സുബ്ഹാനഹു വതആലയുടെ കോപത്തെ ക്ഷമിപ്പിക്കും, അതിനെ ഇല്ലായ്മ ചെയ്യും, അത് കെടുത്തിക്കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. വസീലത്തു റഹ്മി തസീദു ഫിൽ ഉംറി, കുടുംബബന്ധം ചേർക്കുന്നത് അത് ആയുസ്സിനെ വർദ്ധിപ്പിക്കും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ഷഹാദത്ത് ആഗ്രഹിക്കുന്ന വിഷയത്തിൽ സത്യസന്ധമായി ഇഖ്ലാസോടുകൂടി ഒരാൾ ഷഹാദത്ത് ആഗ്രഹിച്ചാൽ, രക്തസാക്ഷിത്വം ആഗ്രഹിച്ചാൽ, അവൻ അവന്റെ ഫിറാഷിൽ കടന്നു മരിച്ചാൽ പോലും, അവന്റെ ബെഡിൽ കടന്നു മരിച്ചാൽ പോലും അവന് ഷഹീദായവന്റെ പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞു. പ്രവാചകൻ പറയുകയാണ്, ആരെങ്കിലും രക്തസാക്ഷിത്വത്തെ അള്ളാഹുവോട് ചോദിക്കുകയാണ്, ഷഹാദത്തിന് ആരോട് അള്ളാഹുവോട് ചോദിക്കുകയാണ്, സ്വാദിക്കം കൽബിഹി, പക്ഷേ ആത്മാർത്ഥ ഇഖ്ലാസോടുകൂടിയായിരിക്കണം. കേവലം ആളുകൾ കേൾപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ധീരനാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനോ വേണ്ടിയല്ല, മറിച്ച് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞുകൊണ്ട് സത്യസന്ധമായിട്ട് ആരെങ്കിലും ഷഹാദത്തിന് അള്ളാഹുവിനോട് ചോദിച്ചാൽ, അത്താഹുല്ലാഹു അജറ ഷഹീദ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കും. വഇമ്മാ തആലാ ഫിറാശിഹി, അവനവന്റെ ഫിറാഷിൽ കിടന്നു മരിച്ചാലും ബെഡിൽ കിടന്നു മരിച്ചാലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റാബത യൗമൻ വലൈല ഫി സബീലില്ലാഹ് കാന ലഹു കഅജ്രി സിയാമി ശഹ്രിം വഖിയാമിഹി. ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ കലിമത്തിന് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള യുദ്ധത്തിന്റെ സമയത്ത്, അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്തിന്റെ ഭടനായിരുന്നു അയാൾ, അങ്ങനെ അയാൾ ആ ഇസ്ലാമിക രാജ്യത്തിന്റെ സംരക്ഷണാർത്ഥം അതിർത്തിയിൽ കാവൽ നിന്നു, അല്ലെങ്കിൽ സൈന്യത്തിന് കാവൽ നിന്നാൽ, ഉറക്കമൊഴിച്ച് കാവൽ നിന്നാൽ, കാന ലഹു കഅജ്രി സിയാമി ശഹ്രിം വഖിയാമിഹി, ഒരു മാസം നിന്ന് നമസ്കരിച്ചതിന്റെയും അതുപോലെ നോമ്പനുഷ്ഠിച്ചതിന്റെയും സുന്നത്ത് നോമ്പനുഷ്ഠിച്ചതിന്റെയും പ്രതിഫലം അവന് ലഭിക്കും എന്ന് പ്രവാചകൻ പറയാണ്. വമൻ മാത മുറാബിതൻ ജറാ ലഹു മിസ്ലു ദാലിക മിനൽ അജർ, അങ്ങനെ മുറാബിത്തായിരിക്കെ അതിർത്തിയിൽ കാവൽ നിൽക്കെ മരണപ്പെട്ട ഷഹീദായ ഒരു മനുഷ്യനാണെങ്കിൽ അവന് മരണശേഷവും അവന്റെ പ്രതിഫലം ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും. വഅജ്ര അലൈഹി റിസ്ഖ്, അവൻ അവന്റെ ഖബറിൽ റിസ്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ യുദ്ധത്തിന് ഇതിലൊക്കെ, ഈ പ്രവർത്തനങ്ങളിലൊക്കെ പ്രവാചകൻ പ്രത്യേകമായി ഇഖ്ലാസിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ യുദ്ധത്തിന് സൈന്യത്തെ ഒരുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് റസൂൽ പറഞ്ഞു, മൻ ജഹസ ഗാസിയൻ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു മുന്നണിയെ, ഒരു സൈന്യത്തെ ഒരുക്കിയാൽ, കാന ലഹു മിസ്ലു അജ്രിഹി, അവന് ആ യുദ്ധം ചെയ്തവന്റെ പ്രതിഫലം അവന് ലഭിക്കും. മിൻ ഗൈരി അയ്യങ്കുസ മിൻ അജ്രിൽ ഗാസി ഷൈഅൻ, യുദ്ധം ചെയ്തവന്റെ പ്രതിഫലത്തിൽ നിന്നൊന്നും കുറയാതെ തന്നെ ഈ യുദ്ധം ചെയ്തവനെ, അവനെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവനെ യുദ്ധത്തിന് പറഞ്ഞയച്ചവനും ആ പ്രതിഫലം ലഭിക്കും എന്ന് പ്രവാചകൻ പറയുകയാണ്. അതുപോലെ ജിഹാദിൽ ഇഖ്ലാസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് റസൂൽ പറഞ്ഞു, മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഗുലിയ ഫഹുവ ഫീ സബീലില്ലാ, ആരെങ്കിലും അള്ളാഹുവിന്റെ കലിമത്തിനെ ഉയർത്താൻ വേണ്ടിയിട്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന് അതിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്താൽ അവനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവൻ എന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പൊ ഈ പ്രവർത്തനത്തിലും പ്രവാചകൻ ഇഖ്ലാസിന്റെ പ്രാധാന്യത്തെ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇനി തൗബയിൽ നമ്മുടെ എല്ലാം ബാധിക്കുന്ന ഒരു വിഷയമാണ് തൗബയിലുള്ള ഇഖ്ലാസ്. കള്ളത്തോബയല്ല, ആരെങ്കിലും ബോധിപ്പിക്കാനുള്ള തോബയല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ താബ ഇലല്ലാഹി ഖബ്ല അൻ യഖററ യുഖറഖറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, മൻ താബ ഇലല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിലേക്ക് തോബ ചെയ്താൽ, ജനങ്ങളെ കാണിക്കാനല്ല മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് തോബ ചെയ്താൽ, അതിൽ ഇഖ്ലാസ് എന്ന ആശയം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, അള്ളാഹുവിലേക്ക് തോബ ചെയ്താൽ എന്നുള്ള ആ പദത്തിൽ. ഖബില അയി യുഹറഖിറ, മരണം തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ് ആരെങ്കിലും അള്ളാഹുവിലേക്ക് തോബ ചെയ്താൽ, ഖബില അള്ളാഹു മിൻഹു, അള്ളാഹു അവനിൽ നിന്നത് സ്വീകരിക്കും എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആത്മാർത്ഥമായി തോബ ചെയ്തവൻ, അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി തൗബ ചെയ്തവൻ അവൻ എത്ര വലിയ തെറ്റുകൾ ചെയ്താലും അവന് പുറത്തു കൊടുക്കും അള്ളാഹു. അതാണ് നൂറാളെ കൊന്ന ആളുടെ സംഭവം വിവരിക്കുന്നതിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയിട്ടുള്ള സന്ദേശം. അതുപോലെ കരച്ചിലിൽ തൗബ, കരച്ചിൽ എന്ന് പറഞ്ഞാൽ അതും ഇന്നൊരു ഈ ആധുനിക കാലത്ത് അതൊരു കാട്ടിക്കൂട്ടലായി മാറിയിട്ടുള്ള ഒരു പ്രവർത്തനം, ഒരു ഇബാദത്താണ് ബുക്ക എന്നുള്ളത്. യഥാർത്ഥത്തിൽ അതൊരു ഇബാദത്താണ്, പക്ഷേ ഇന്ന് അതിൽ കൃത്രിമത്വങ്ങൾ കൂടിയിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിലും ഇഖ്ലാസിന്റെ പ്രാധാന്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, സബഅത്തു യുദില്ലുഹുമുള്ള എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഹദീസിൽ ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞത്, ഉറജുലു ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐന, അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഒറ്റക്കിരുന്നു ഓർത്തുകൊണ്ട് കരഞ്ഞ മനുഷ്യന് അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല അർശിന്റെ തണൽ നൽകി അവൻ ആദരിക്കും എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി അള്ളാഹനെ ഓർത്ത് കരയുക, അല്ലാതെ ആളുകളെ കരച്ചിൽ കേൾപ്പിക്കാനോ അല്ലെങ്കിൽ ആളുകൾ അവനൊരു ഭക്തനാണെന്നോ പറയാനല്ല, മറിച്ച് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒറ്റക്കിരുന്ന് കരയുക, അതിനാണ് പ്രോത്സാഹനമുള്ളത്. അതുപോലെ അള്ളാഹുവിനെ ഓർക്കുന്നതിലും ഇഖ്ലാസ് വേണം, അതും ഞാനിപ്പോൾ സൂചിപ്പിച്ച ഹദീസിലുണ്ട്. അള്ളാഹുവിനെ ഒറ്റക്കിരുന്ന് ഓർക്കുക, ഒറ്റക്കിരുന്ന് ഓർക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും. അങ്ങനെയുള്ള ദിക്റിനും അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട് എന്ന് ആ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ സത്യസന്ധതയിലുള്ള ഇഖ്ലാസ്, ചിലർ സത്യസന്ധത പാലിക്കുന്നതിന് ആളുകൾ അവനൊരു സത്യസന്ധനാണെന്ന് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ അവന് സത്യസന്ധത എന്നുള്ളത് അവന്റെ ഒരു ജന്മസിദ്ധമായി കിട്ടിയ ഒരു കാര്യമെന്ന നിലയ്ക്ക് സത്യസന്ധത പുലർത്തുന്ന ആളുകളുണ്ടാവും. എന്നാൽ ഒരു മുഅ്മിൻ അതിനപ്പുറത്ത് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സത്യസന്ധത പുലർത്തുന്നവനായിരിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ തസ്തുഖ് ലില്ലാ യസ്തുഖുക്, നീ അള്ളാഹുവിന് വേണ്ടി സത്യസന്ധത പുലർത്തിയാൽ അള്ളാഹു നിന്നെ സത്യപ്പെടുത്തും എന്ന് നസായി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സ്വബറിൽ, സ്വബർ ആർക്കു വേണ്ടിയിട്ടാണ്? നമ്മുടെ അജിസ് കൊണ്ടുള്ള സ്വബറല്ല, എനിക്ക് കഴിയാത്തതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു എന്നല്ല, മറിച്ച് അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുന്നു. എനിക്ക് കഴിഞ്ഞാലും ഞാൻ ഇപ്പോൾ പ്രതികാരം ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഞാൻ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് എന്റെ സ്വബർ സ്വീകരിച്ചിട്ടുള്ളത്. മറിച്ച് ഞാൻ അശക്തനായതുകൊണ്ടല്ല, പ്രതികാരം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന് വേണ്ടി സ്വബർ പാലിക്കുന്ന ആളുകൾക്ക് അവന് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ത്വാഊനിനെ കുറിച്ച്, പ്ലാഗിനെ കുറിച്ച് പറയവേ പ്രവാചകൻ പറഞ്ഞു, അന്നഹു കാന അദാബൻ യബഅസുഹുല്ലാഹു തആല അലാ മൻ യശാ, ആ പ്ലാഗ് എന്നുള്ള അസുഖം അത് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നവരിലേക്ക് അയക്കുന്ന ഒരു ശിക്ഷയാണ്. ഫജഅലഹുല്ലാഹു തആല റഹ്മത്തൻ ലിൽമുഅ്മിനീൻ, പക്ഷേ ആ പ്ലാഗിനെ അല്ലാഹു മുഅ്മിനീങ്ങൾക്കൊരു റഹ്മത്താക്കി മാറ്റിയിരിക്കുന്നു. എങ്ങനെയാണത്? فليس من عبد يقع في الطاعون فيمكث في بلده صابرا محتسبا يعلم انه لا يصيبه الا ما كتب الله له الا كان له مثل اجر الشهيد. رسول الله صلى الله عليه وسلم പറയുകയാണ്, ഒരാൾക്ക് ത്വാഊൻ പിടിപെട്ടു, പ്ലാഗ് പിടിപെട്ടു, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് വിധിച്ചതല്ലേ എന്ന നിലക്ക് അവൻ ആ ത്വാഊന് ബാധിച്ചപ്പോൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കും എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. അതുപോലെ ഇഖ്ലാസ് എന്നുള്ളത് നമ്മൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട മഹത്തായ മറ്റൊരു ഇബാദത്താണ് അൽ ഹുബ്ബു ഫില്ലാ, അൽ ഇഖ്ലാസു ഫിൽ ഹുബ്ബ് എന്നുള്ളത്. സ്നേഹം എന്നുള്ളത് ഇന്ന് പല നിലക്കാണ് ആളുകൾ അതിന്റെ പ്രയോഗവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി, പല കാര്യങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടി സ്നേഹമെന്നതിന് ഉപയോഗപ്പെടുന്ന ഒരു കാലത്ത് എന്താണ് സ്നേഹത്തിലുള്ള ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി മാത്രം ഒരാളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അത്തരക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ പ്രതിഫലമാണ് ഒരുക്കി വച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സറഹു അയ്യജിദ ഹലാവത്തൽ ഈമാൻ ഫലിയുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ, ആരെങ്കിലും ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കണമെന്ന്, ഈമാനിന്റെ ഹലാവത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരാളെ അള്ളാഹുവിന് വേണ്ടി മാത്രം സ്നേഹിക്കട്ടെ എന്ന് ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഹദീസിൽ, ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അന്ന റജുലൻ സാറ അഖല്ലഹു ഫീ ഖറിയത്തിൻ ഉഖറ, ഒരു മനുഷ്യൻ അവന്റെ ഒരു സഹോദരനെ മറ്റൊരു ഗ്രാമത്തിലുള്ള അവന്റെ സഹോദരനെ സന്ദർശിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന ഇടയ്ക്ക് വഴിയിലേക്കൊരു മലക്കിനെ അള്ളാഹു നിയോഗിച്ചു. എന്നിട്ട് ആ മലക്ക് അവനോട് ചോദിച്ചു എന്നാണ്, ഐന തുരീദ്, നീ എവിടേക്കാണ് പോകുന്നത്? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഉരീദു അഖല്ലി ഫീ ഹാദിഹിൽ ഖറിയ, ഇന്ന ഗ്രാമത്തിൽ എനിക്കൊരു സഹോദരനുണ്ട്, അവനെ ഉദ്ദേശിച്ചാണ്, അവനെ ലക്ഷ്യം വെച്ചാണ് ഞാൻ പോകുന്നത്, അവനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ആ സമയത്ത് മലക്കവനോട് തിരിച്ചു ചോദിക്കും, ഹല്ലക അലൈഹി മിൻ നിഅമത്തിൻ തറബ്ബഹ അലൈ, നിനക്ക് അവൻ ചെയ്തു തന്ന വല്ല നിഅമത്തിന്റെയും പേരിലാണോ നീ അവനെ സന്ദർശിക്കുന്നത്? അവൻ വല്ല മുമ്പ് അവൻ സാമ്പത്തികമായി നിന്നെ സഹായിച്ചിരുന്നു, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിനൊരു പ്രയാസം ഉണ്ടായപ്പോ അതിൽ നിന്നെ ഹെൽപ്പ് ചെയ്തു, അതൊക്കെയാണോ നിന്നെ അവനെ സന്ദർശിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത്? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ലാ, ഒരിക്കലുമല്ല, മറിച്ച് ഖൈറ അന്നി അഹബബ്തുഹു ഫില്ലാ, അവന്റെ ഈമാൻ കാരണമായി അവനുള്ള ദീനിയായ യോഗ്യതകൾ കാരണമായി അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഞാൻ അവനെ സ്നേഹിച്ചിട്ടുള്ളത് എന്ന് ആ മനുഷ്യൻ തിരിച്ചു പറയും. ഇന്ന് നമുക്കത് പറയാൻ കഴിയുമോ? പലപ്പോഴും ആളുകളോടുള്ള ഹുബിന്റെ ഏറ്റക്കുറച്ചിൽ നമുക്ക് സംഭവിക്കുന്നത് നമ്മോട് ചെയ്തു തന്ന ഔദാര്യത്തിന്റെയും അല്ലെങ്കിൽ നമ്മോട് നല്ല രീതിയിൽ പെരുമാറിയതിന്റെയും അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ അവനോട് നല്ല രീതിയിൽ ഹുബ് നടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പല ബെനിഫിറ്റുണ്ട്, എനിക്ക് പല ലാഭങ്ങളുമുണ്ട് എന്ന നിലക്കാണ് ആളുകൾ മറ്റുള്ളവരോടുള്ള സ്നേഹം പങ്കുവെക്കാറുള്ളത്. എന്നാൽ ഇഖ്ലാസ് ഹുബ് എന്ന് പറയുന്ന ഇബാദത്തിന് നമുക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ അതിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ വജുഹ് ഉദ്ദേശിച്ച് മാത്രം ഒരാളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയായാൽ അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗമായി അവർക്ക് മാറാൻ സാധിക്കുമെന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ആ മലക്ക് ആ മനുഷ്യനോട് പറയുമെന്നാണ്, ഞാൻ ആ മനുഷ്യനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ മാത്രമാണ് സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ ആ മലക്ക് ആ മനുഷ്യനോട് പറയും, ഫഇന്നി റസൂലുൻ മിനല്ലാഹി ഇലൈക, അള്ളാഹു നിന്നിലേക്ക് അയച്ചൊരു ദൂതനാണ് ഞാൻ, ബി അന്നല്ലാഹ ഖദ് അഹബ്ബക കമാ അഹബബ്തഹു ഫീ, അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നീ ആ മനുഷ്യനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ടത് കാരണത്താൽ എന്ന് മലക്കവനോട് പ്രതികരിക്കുമെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിക്കുകയാണ്. ശേഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ആ സന്ദർഭം ലഭിച്ചാൽ മറ്റൊരു സമയത്ത് സൂചിപ്പിക്കാം. നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ഇന്ന് മാതാപിതാക്കളുമായുള്ള ബന്ധത്തെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കും, പക്ഷേ അതിലൊരു ഇഖ്ലാസ് ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് ഉണർത്തിയതിനു ശേഷം ആ അവരോടുള്ള മുആമലയിൽ, ഇടപാടിൽ നമുക്കുണ്ടാവേണ്ട ആത്മാർത്ഥതയെ അള്ളാഹു സുബ്ഹാനഹു വതആല അതിലേക്ക് നമുക്ക് സൂചന നൽകുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, വഹ്ഫിദ് ലഹുമ ജനാഹദ്ദുല്ലി മിനർറഹ്മ വഖുൽ റബ്ബി ർഹംഹുമ കമാ റബ്ബയാനി സഗീറ, നീ അവർക്ക് റഹ്മത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണം, അവർക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിനു ശേഷം അള്ളാഹു പറഞ്ഞു, റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും, അള്ളാഹുവിനെ അറിയാം നിങ്ങളുടെ മനസ്സിലുള്ളത്. ഉലമാക്കൾ പറഞ്ഞു, അള്ളാഹു മാതാപിതാക്കളുടെ ബന്ധം പറഞ്ഞതിനു ശേഷം ഈ ആയത്ത് പറയാനുള്ള കാരണം, മാതാപിതാക്കളോടുള്ള നല്ല ബന്ധത്തിന് ആളുകളെ പ്രേരിപ്പിക്കുന്നത് പല കാരണങ്ങളാകും. ചിലപ്പോൾ നാട്ടുകാരുടെ പുകഴ്ത്തൽ ലഭിക്കാനുണ്ട്, അവനവന്റെ വാപ്പാനും ഉമ്മാനും നോക്കുന്ന ആളാണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ആളുകൾ വാപ്പാനും ഉമ്മാനും നോക്കുക. ചിലപ്പോൾ അവരെന്നെ ചെറുപ്പത്തിൽ നോക്കിയതല്ല, അതുകൊണ്ട് അതിന് പ്രത്യുപകാരം എന്ന നിലക്ക് നോക്കുന്നവരുണ്ടാവും. എന്നാൽ അതിനപ്പുറത്തൊരു മുഅ്മിൻ, അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്റെ മാതാപിതാക്കളെ നോക്കാനുള്ളത്, അതുകൊണ്ട് അള്ളാഹുവിന്റെ വജുഹ് ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ എന്റെ ഉമ്മാനെയും ഉപ്പാനെയും പരിപാലിക്കുന്നത് എന്ന ഇഖ്ലാസിൽ മാതാപിതാക്കളെ നോക്കുന്നവരുണ്ടോ? പലപ്പോഴും ആ കാര്യത്തിൽ നമ്മൾ അത് ചിന്തിച്ചിട്ടുണ്ടാവില്ല. പലപ്പോഴും ആ നിലക്കുള്ള ഒരു ചിന്ത മാതാപിതാക്കളോടുള്ള നമ്മുടെ ബന്ധത്തിൽ വന്നിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് അതിലേക്കാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മൾ ശ്രദ്ധ തിരിക്കുന്നത്, റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ എന്തുകൊണ്ടാണ് പെരുമാറുന്നത് എന്നതിനെക്കുറിച്ച് അള്ളാഹ് നിങ്ങളുടെ കൽബിലുള്ള കാര്യം അള്ളാഹുവിനറിയാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ ബന്ധം അതൊരു ഇബാദത്താണ്. നമ്മുടെ നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളത് അത് അവർക്ക് ചെയ്തു കൊടുക്കുന്ന ആ നല്ല പെരുമാറ്റം അത് നമുക്ക് പ്രതിഫലം കിട്ടുന്നൊരു കാര്യമായി മാറണമെങ്കിൽ അതിൽ അള്ളാഹുവിന്റെ പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ സൽക്കർമ്മങ്ങളിലും അവന്റെ വജ്ഹ് മാത്രം കാംക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് അമലുകൾ ചെയ്യുന്ന, പുകഴ്ത്തലോ അതുപോലെ അംഗീകാരമോ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് അമലുകൾ ചെയ്യാത്ത മഹാഭാഗ്യവാൻമാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.